പാഠം 9 പ്രേക്ഷിതയായ സഭ. ഉത്ഥാനശേഷം ഈശോ തന്റെ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ദൗത്യമാണ് അവിടുന്ന് സഭയെ ഭരമേൽപ്പിച്ചത്. അതിനാൽ സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ്. മിശിഹ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ഈശോ ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യ പ്രേക്ഷിതനാണ്. ദൈവം തൻ്റെ തിരുസുതനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പാപം വഴി ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മാനവരാശിക്ക് ഈശോ ദൈവിക ജീവൻ നൽകി, അവരെ ദൈവമക്കളാക്കി. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ സുവിശേഷവേല ആരംഭിച്ചു. തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യരക്ഷ സാധിച്ചുകൊണ്ട് പിതാവിൻ്റെ ഹിതം അവിടുന്ന് നിറവേറ്റി. ലോകാവസാനത്തോളമുള്ള മാനവരാശിക്ക് ഈ രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കാൻ തൻ്റെ അനുഗാമികളായി ഈശോ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തിപ്പെടുത്തി, സഭയാകുന്ന സമൂഹത്തിന് അടിസ്ഥാനമിട്ടു. സഭയുടെ പ്രേക്ഷിത ദൗത്യം. ഈശോ ലോകത്തിൻ്റെ ഏക രക്ഷകനാണ് എന്ന സത്യം സകല ജനപദങ്ങളെയും അറിയിക്കുവാനും എല്ലാവരെയും ഈ രക്ഷയിലേക്ക് ആനയിക്കുവാനും സഭ നിയുക്തിയായിരിക്കുന്നു. മിശിഹായെ അറിയിച്ചു കൊടുക്കാനുള്ള കടമ എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. അതോടൊപ്പം തങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനും മറ്റുള്ളവരെ വളർത്താനുമുള്ള ചുമതലയും സഭാ മക്കൾക്കുണ്ട്. സഭ ഈ ദൗത്യം 3 വിധത്തിൽ നിർവഹിക്കുന്നു. 1. മിശിഹായെ ഒരിക്കലും അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരോടുള്ള സുവിശേഷ പ്രഘോഷണം. 2. മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വരുന്നവരെ വിശ്വാസരഹസ്യങ്ങളിൽ ആഴപ്പെടുത്താനുള്ള സുവിശേഷ പ്രബോധനം. 3. മിശിഹായെ അറിഞ്ഞ് അവിടുന്ന് വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെങ്കിലും വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോയ ക്രിസ്ത്യാനികളുടെ പുനർസുവിശേഷവൽക്കരണം. സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. സ്ലീഹന്മാരെ മിശിഹ വിളിച്ചതും തിരഞ്ഞെടുത്തതും പരിശീലിപ്പിച്ചതും നിയോഗിച്ചതും പ്രേക്ഷിത ദൗത്യം നിറവേറ്റുന്നതിനു വേണ്ടിയായിരുന്നു. എന്നാൽ അവർ യഥാർത്ഥ പ്രേക്ഷിതരായി തീർന്നത് പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അതുവരെ ഭീരുക്കളായിരുന്നവർ ധീരതയോടെ തിരുവചനം പ്രഘോഷിച്ചു. തങ്ങൾക്ക് ലഭിച്ച ഉത്ഥാനാനുഭവത്തിന്റെ വെളിച്ചത്തിലും പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലും ഈശോയെക്കുറിച്ച് അവർ പ്രസംഗിച്ചു. നസ്രായനായ ഈശോ കർത്താവും മിശിഹായും ലോകരക്ഷകനുമായ ദൈവപുത്രനാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. പീഡനങ്ങളും ഞെരുക്കങ്ങളും മർദ്ദനങ്ങളും കാരാഗ്രഹവാസവും അനുഭവപ്പെട്ടപ്പോഴും ഈ സാക്ഷ്യം വഹിക്കലിൽ അവർ ധീരതയോടെ മുന്നേറി. ശ്ലീഹന്മാരുടെ പ്രേക്ഷിത വേലയുടെ ഫലമായി സഭ വളർന്ന് പുഷ്ടി പ്രാപിച്ചു. അംഗസംഖ്യ വർദ്ധിക്കുകയും നാനാഭാഗങ്ങളിലേക്കും വ്യാപരിക്കുകയും ചെയ്തു. മാർത്തോമാ സ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം. ഈശോയുടെ ആഹ്വാനമനുസരിച്ച് സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി വിദൂരദേശങ്ങളിലേക്ക് യാത്രയായി. സുവിശേഷ ദീപവുമായി ഇന്ത്യയിലേക്ക് വന്നത് മാർത്തോമാ സ്ലീഹായായിരുന്നു. AD 52 അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. സുറിയാനി ഭാഷ സംസാരിക്കുന്ന ഒരു പ്രബല യഹൂദ സമൂഹം തെക്കേ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ സ്ലിഹ ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് തോമാസ് സ്ലിഹ പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ, നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഭാരതസഭയെ നയിക്കാൻ വൈദികാധികാരികളെ നിയമിച്ച സ്ലിഹ അനന്തരം പാണ്ഡ്യദേശത്തേക്കും അവിടെ നിന്ന് മൈലാപ്പൂരിലേക്കും പോയി. മൈലാപ്പൂരിനടുത്ത് ചിന്നമലയിൽ വെച്ച് വധഭീഷണി ഉണ്ടായതിനെ തുടർന്ന് അടുത്തുള്ള പെരിയ മലയിൽ അഭയം പ്രാപിച്ചെങ്കിലും 1772 ശത്രുക്കൾ ശൂലം കൊണ്ട് കുത്തി അദ്ദേഹത്തെ വധിച്ചു. സ്ലിഹയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ഇന്നത്തെ സാന്തോം ഭദ്രാസന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പൂജ്യാവശിഷ്ടങ്ങൾ 3-ാം നൂറ്റാണ്ടിൽ എദേസായിലേക്കും അവിടെ നിന്ന് 1141 കിയോസ് ദ്വീപിലേക്കും 1257 ഇറ്റലിയിലെ ഓർത്തോണിയയിലേക്കും മാറ്റപ്പെട്ടു. ആ പൂജ്യാവശിഷ്ടത്തിന്റെ ഒരു ഭാഗം കർദിനാൾ യൂജിൻ ടിസറാഗ് 1953 കേരളത്തിൽ കൊണ്ടുവരികയും കൊടുങ്ങല്ലൂരിലെ അഴീക്കോടിൽ സ്ഥാപിക്കുകയും ചെയ്തു. പാശ്ചാത്യ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനം. 1498 മെയ് 21 വാസ്കോഡിഗാമിയുടെ നേതൃത്വത്തിൽ ഒരു പോർച്ചുഗീസ് നാവിക സംഘം കോഴിക്കോട്ടെത്തി. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവരോടൊപ്പം വന്നു ചേർന്ന മിഷണറി വൈദികർ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളിൽ മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോന്നു. ആദ്യമൊക്കെ ഈ ബന്ധം സൗഹൃദപരമായിരുന്നെങ്കിലും പിന്നീട് ഈ ബന്ധത്തിന് ഉലച്ചിൽ തട്ടി. പാശ്ചാത്യ സഭയിൽ നിന്നെത്തിയ മിഷണറിമാരിൽ പ്രേഷിത തീക്ഷ്ണത നിറഞ്ഞ ഈശോ സഭാ വൈദികനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 1542 മെയ് 6 ഇന്ത്യയിലെയും മറ്റു കിഴക്കൻ രാജ്യങ്ങളിലെയും പേപ്പൽ പ്രതിനിധിയായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം മാർത്തോമ ക്രിസ്ത്യാനികളോട് അനുഭവപൂർണമായ നയമാണ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരപ്രദേശങ്ങളിൽ തീക്ഷ്ണതയോടെ സുവിശേഷം പ്രഘോഷിച്ചു. അനേകർക്ക് മാമോദീസ നൽകി. 1552 ഡിസംബർ 8 ചൈനയുടെ തീരത്തുള്ള സാഞ്ചിയൻ ദ്വീപിൽ വച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടം ഗോവയിലെ ബോം ജീസസ് ബസലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത ചൈതന്യവും മുന്നേറ്റവും. മാർത്തോമ സ്ലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികളിലേക്കും സ്ലിഹായുടെ വിശ്വാസ തീക്ഷ്ണത പടർന്നു. ഈ സഭയിൽ നിന്നും ധാരാളം മിഷണറിമാർ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. ഇന്നും ഭാരതത്തിലെ മിഷണറിമാരിൽ ഗണ്യമായ ഭാഗം സീറോ മലബാർ സഭയിൽ നിന്നാണ്. അക്രൈസ്തവരുടെ ഇടയിൽ കത്തോലിക്കാ വിശ്വാസം കാത്തുസൂക്ഷിച്ചു പോരുന്നതിൽ ഈ സഭ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ചൈതന്യവും തീക്ഷ്ണതയും മനസ്സിലാക്കിയ 23-ാം ജോൺ മാർപ്പാപ്പ വടക്കേ ഇന്ത്യയിലുള്ള ചാന്താ മിഷൻ സുറിയാനിക്കാരെ ഏൽപ്പിച്ചു. തുടർന്ന് സത്ന, സാഗർ, ഉജ്ജയിൻ, ബിജ്നോർ, രാജ്കോട്ട്, ജഗദൽപൂർ, ഗോരഖ്പൂർ തുടങ്ങി ഒട്ടേറെ മിഷൻ രൂപതകൾ പരിശുദ്ധ സിംഹാസനം സീറോ മലബാർ സഭയെ ഏൽപ്പിച്ചു. ജോലി, കച്ചവടം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മുംബൈ പട്ടണത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിയേറിയ സീറോ മലബാർ സഭാ അംഗങ്ങളെ ഉദ്ദേശിച്ച് 1988 കല്യാൺ രൂപതയും 2010 മാണ്ഡ്യ രൂപതയും സ്ഥാപിതമായി. കേരളത്തിലെ രൂപതകളുടെ മിഷൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി തെക്ക് തക്കല രൂപതയും 1996, വടക്ക് ബൽത്തങ്ങാടി രൂപതയും 1999 സ്ഥാപിതമായിട്ടുണ്ട്. ചാന്താരൂപത വിഭജിക്കപ്പെട്ട് അദീലാബാദ് രൂപതയും സ്ഥാപിതമായി. ഭാരതത്തിന് വെളിയിൽ അമേരിക്കയിലുള്ള ഷിക്കാഗോ രൂപതയും സീറോ മലബാർ സഭയുടെ ഭാഗമാണ്. ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതൻ. മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ഒരുവൻ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുന്നു. സഭാ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രേക്ഷിത ദൗത്യം സുവിശേഷത്തിന് അനുസൃതമായ ജീവിതം വഴി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. ഈ ദൗത്യം സഭാമക്കൾ നിറവേറ്റുന്നത് പല വിധത്തിലാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരും സമർപ്പിതരും തങ്ങളുടെ ജീവിതാന്തസ്സിന്റെ വിളിയാൽ പ്രേക്ഷിത ദൗത്യത്തിനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ഏതു ഭാഗത്തും കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു ചെല്ലാൻ അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അൽമായരും പ്രേക്ഷിതരായി പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും പ്രത്യേകിച്ച് മറ്റു മതാനുയായികളോടുമെല്ലാം ഇടപഴകി ജീവിക്കുന്ന അൽമായർ തങ്ങളുടെ ജീവിത സാക്ഷ്യവും വാക്കുകളും ചെയ്തികളും വഴി പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കുന്നു. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. മർക്കോസ് 16:14-20 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15 വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനാൽ അയക്കപ്പെട്ട ഈശോയെ, ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തീരുമാനം: സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രാർത്ഥന വഴിയും ജീവിതം വഴിയും സംഭാവന വഴിയും ഞാൻ സഹായിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. തിരുസഭയാൽ അയക്കപ്പെടുന്ന സുവിശേഷ പ്രസംഗകർ ലോകമെങ്ങും പോയി ഇനിയും ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ജനതകളോടും സമൂഹങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും സഭയെ നട്ടുവളർത്തുകയും ചെയ്യുന്ന പ്രത്യേക പ്രസ്ഥാനങ്ങളെയാണ് മിഷൻ എന്ന് സാധാരണയായി മനസ്സിലാക്കുന്നത്. ഈ പ്രസ്ഥാനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്താൽ പരിപൂർത്തിയിലെത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനം 6. മാതൃസഭയെ അറിയാൻ. 1599 June 20 ആരംഭിച്ച ഉദയംപേരൂർ സുനഹദോസ് മാർത്തോമാ നസ്രാണികളുടെ ഭാഗധേയം മാറ്റിക്കുറിച്ചു. മെത്രാപൊലീത്തൻ പദവിയുണ്ടായിരുന്ന മാർത്തോമാ നസ്രാണികളുടെ അങ്കമാലി രൂപത ഉദയംപേരൂർ സുനഹദോസിനു ശേഷം ഗോവ അതിരൂപതയുടെ സാമന്തരൂപതയായി തരം താഴ്ത്തപ്പെടുകയും പിന്നീട് നിർത്തലാക്കപ്പെടുകയും ചെയ്തു. ആർച്ച്ഡ്യൂക്കൻ പദവിക്കുണ്ടായിരുന്ന ഔന്നത്യവും അന്തസ്സും ഇല്ലാതാകുവാനും മാർത്തോമാ നസ്രാണി സഭയുടെ പാശ്ചാത്യവൽക്കരണത്തിനും ഉദയംപേരൂർ സുനഹദോസ് കാരണമായി. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഭരണപരമായ ഘടനാ വ്യതിയാനത്തിനും ഈ സുനഹദോസ് കാരണമായി.